അധ്യായം 27. പരീക്ഷത്തിനെ കുളിപ്പിക്കുമ്പോൾ കുഷ്ഠരോഗികളെ ഹൃദയപൂർവ്വം ശുശ്രൂഷിച്ച പഴയകാലം നീലകണ്ഠൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു. ചൂടുവെള്ളം ദേഹത്ത് വീഴുമ്പോൾ നിലത്ത് കാലുകൾ കുത്തി വില്ലുപോലെ ശരീരം വളച്ച് അസഹ്യതയോടെ കുഞ്ഞ് പുളഞ്ഞുകൊണ്ടിരുന്നു. നിലവിളിക്കാൻ പലവട്ടം വാ തുറന്നു. നീലകണ്ഠനരികിൽ കുത്തിയിരുന്ന് ദേവയാനി ചോദിച്ചു, വ്രണങ്ങൾ ഉണങ്ങുന്നുണ്ട് അല്ലേ? മുടി കുറച്ച് കറുത്തതുപോലെ അല്ലേ? അങ്ങനെ തോന്നിയില്ലെങ്കിലും തല കുലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ വേഗം ഒരുങ്ങ്, നമ്മളൊട്ടും വൈകിക്കൂടാ. സ്വർഗത്തിലെത്തുമ്പോൾ 10 ജീപ്പുകൾ നിരന്നു നിൽപ്പുണ്ട്. ചിലതിലെല്ലാം ആളുകൾ നിറഞ്ഞിരുന്നു. എസ്പാക്കിൻ്റെ പ്രവർത്തകർ അങ്ങുമിങ്ങും പാഞ്ഞു നടക്കുന്നു. സദാനന്ദ പറഞ്ഞു, സാറ് ഈ ജീപ്പിൽ വിട്ടോ, രജിസ്റ്റർ ചെയ്യാനുള്ളതല്ലേ, ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയിൽ വന്നോളാം. നീലകണ്ഠൻ ജീപ്പിൽ കയറി. കുഞ്ഞിനെ മാറോട് ചേർത്ത് ശ്രദ്ധിച്ച് ദേവയാനിയും കയറി. രോഗികളായ ഏതാനും കുഞ്ഞുങ്ങളും മുതിർന്നവരും വണ്ടിയിലുണ്ടായിരുന്നു. പെർള ടൗണിലുള്ള ഹൈസ്കൂൾ അങ്കണത്തിലാണ് മെഡിക്കൽ ക്യാമ്പ്. ഗേറ്റിന് മുന്നിൽ 4 വലിയ ഗോളിമരങ്ങൾ നിരന്നു നിന്നിരുന്നു. അതിൻ്റെ 4 തറകളിലും രോഗികളും ബന്ധുക്കളും നിറഞ്ഞിരിപ്പുണ്ട്. ഗേറ്റ് കടന്ന് ജീപ്പ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. നീലകണ്ഠൻ്റെ കണ്ണു തുറിച്ചു. അവിശ്വസനീയമായ കാഴ്ചകളാണ്. എല്ലാ കെട്ടിടങ്ങളുടെ വരാന്തകളിലും നിറയെ രോഗികളാണ്. ഗ്രൗണ്ടിന് നടുവിലുള്ള തുണിപ്പന്തലിലും ഗ്രൗണ്ടിന് ചുറ്റുമുള്ള മരത്തണലുകളിലും രോഗികളും ബന്ധുക്കളുമാണ്. ചുമലിലിരുത്തിയും കൈകളെടുത്തും താങ്ങിപ്പിടിച്ചും രോഗികളെ അപ്പോഴും ഗേറ്റിലൂടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ദേവയാനിയും കുഞ്ഞിനെ ഒഴിഞ്ഞ ഒരിടത്ത് ഇരുത്തി നീലകണ്ഠൻ വരാന്തകളിലൂടെ നടന്നു. കൂടുതൽ കുട്ടികളും അംഗവൈകല്യം വന്നവരും മാനസിക വിഭ്രാന്തിയുള്ളവരോ ആണ്. ഏതോ അന്യഗ്രഹത്തിലെ വിചിത്രങ്ങളായ ജീവികൾക്കിടയിലൂടെ നടക്കുന്ന പോലെ നീലകണ്ഠന് പരിഭ്രമം തോന്നി. ഞരങ്ങലും നിലവിളിയും വിഡ്ഢിച്ചിരികളും നിറഞ്ഞ വരാന്തകളിലൂടെ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാനാവില്ലെന്നായപ്പോൾ നീലകണ്ഠൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അപ്പുറത്ത് 6-7 വരാന്തകൾ നിറയെ രോഗികളാണ്. വയ്യ, കാണാൻ വയ്യ. ഗേറ്റിലൂടെ അപ്പോഴും രോഗികൾ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നു. കത്തുന്ന വെയിലത്ത് നീലകണ്ഠൻ അനക്കമറ്റ് നിന്നു. അയാളുടെ കണക്കുകൂട്ടലുകളും തെറ്റിയിരുന്നു. എൻമകജയിൽ ഇത്രമാത്രം രോഗികളോ? സ്വർഗത്തിലെ വിചിത്ര രോഗികൾ ഉള്ളൂ എന്നാണ് താൻ കരുതിയത്. എൻമകജയുടെ സവിശേഷത മറ്റൊന്നുമല്ല, എൻമകജെ വിചിത്ര രോഗികൾ പാർക്കുന്ന നാടാണ്, നീലകണ്ഠൻ ഉറപ്പിച്ചു. വീർത്തു പൊട്ടാറായ വയറുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു വൃദ്ധനെ ഡോക്ടർ അരുൺകുമാറും മറ്റൊരാളും ചേർന്ന് താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് പന്തലിൽ ഇരുത്തി. ഡോക്ടറെ കണ്ടപ്പോൾ നീലകണ്ഠന് ഒരല്പം ആശ്വാസം തോന്നി. അങ്ങോട്ട് നടന്നു. ഡോക്ടർ വിയർത്ത് കുളിച്ചിരുന്നു. നീലകണ്ഠനെ കണ്ടപ്പോൾ ചിരിച്ച് മുന്നോട്ട് വന്നു. സ്വർഗയിലുള്ളവരെല്ലാം എത്തിയില്ലേ? എല്ലാവരും വരുന്നുണ്ട്, ഞങ്ങൾ ആദ്യം പുറപ്പെട്ടു. കസേരയിൽ ഇരുന്ന വൃദ്ധനെ ചൂണ്ടി ഡോക്ടർ ചോദിച്ചു, ഇയാളെ അറിയോ? നീലകണ്ഠൻ ഇല്ലെന്ന് തലയാട്ടി. ഇത് സുകുമാരൻ മാസ്റ്റർ, വാണിനഗറിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. റിട്ടയർഡായിട്ട് 10 എൻ്റെ പേഷ്യൻ്റാണ്. വേദന സഹിക്കാണ്ട് നിലവിളിക്കും. കാണുന്നവരോടൊക്കെ ഒന്ന് കൊന്നു തരുമോ എന്ന് അപേക്ഷിക്കും. കാലത്ത് കൂട്ടാൻ പോയപ്പോഴും എന്നോട് കരഞ്ഞു പറഞ്ഞു, ഞാൻ അമ്പരുന്നില്ല, എന്നെ കൊന്നുതാ എന്ന്. ഞാൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നതാ. സ്വർഗത്തെപ്പോലെ ഒരു സ്ഥല വാണിനഗറും. അവിടെയും കുറേ അധികം രോഗികളുണ്ട്. മന്ത്രി എത്തിയോ? മന്ത്രിയും നേതാവും ഗസ്റ്റ് ഹൗസിലുണ്ട്. രോഗികളെ അവർ നേരിൽ കാണട്ട്. ഇതും കേരളമാണെന്ന് ഓർമ്മ വരട്ടെ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി വന്നപ്പോൾ ഡോക്ടർ അങ്ങോട്ട് ഓടി. നീലകണ്ഠൻ തിരിച്ചെത്തിയപ്പോൾ ദേവയാനി പറഞ്ഞു, ഇത്രയധികം രോഗികളെ കണ്ടിട്ട് എനിക്ക് തലചുറ്റുന്നു. എന്താ ക്യാമ്പ് തുടങ്ങാത്തത്? ഡോക്ടർമാരൊക്കെ എത്തിക്കഴിഞ്ഞു, പക്ഷേ മന്ത്രിയും നേതാവും എത്തിയില്ല. ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് മലയാളത്തിലും കന്നഡയിലും മൈക്കിലൂടെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് 1 വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരും കാത്തിരിക്കുകയാണ്. 10 കൂടി കഴിഞ്ഞപ്പോൾ സൈറൺ വിളികളോടെ 4 പോലീസ് വണ്ടികൾ കുതിച്ചു വന്നു. പിന്നിൽ മന്ത്രിയുടെയും നേതാവിൻ്റെയും ആഡംബരക്കാറുകൾ. രണ്ടുപേരും നേരെ കയറിയത് സ്റ്റേജിലേക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു. ജനങ്ങളുടെ സർക്കാർ ചെയ്തു വരുന്ന സേവന സംരംഭങ്ങളെക്കുറിച്ച് മന്ത്രി മൈക്കിലൂടെ ആവേശഭരിതനായി. എൻമകജയുടെ പ്രത്യേക ആരോഗ്യാവസ്ഥയെക്കുറിച്ചോ എൻഡോസൾഫാനെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയില്ല. എല്ലാ ജില്ലകളിലും ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു. നേതാവ് കന്നഡയിലും തുളുവിലും മലയാളത്തിലും ഇടയ്ക്ക് ഇംഗ്ലീഷിലും മാറി മാറി സംസാരിച്ച് കാണികളെ കയ്യിലെടുത്തു. നേതാവും എൻമകജയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. നേതാവ് അവസാനിച്ചപ്പോൾ മന്ത്രി എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ക്ഷമ ചോദിച്ചു. ഉടനെ മംഗലാപുരത്തെത്തണം, തലസ്ഥാനത്ത് ക്യാബിനറ്റ് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ പോയില്ലെങ്കിൽ ഫ്ലൈറ്റ് കിട്ടില്ല. നേതാവും മന്ത്രിയും സ്റ്റേജിനരികിൽ നിർത്തിയിട്ട വണ്ടിക്കരികിലേക്ക് ധൃതിയിൽ നടന്നു. രോഗികൾക്കിടയിലൂടെ നടന്ന് എൻമകജയുടെ യഥാർത്ഥ അവസ്ഥ മന്ത്രിയും നേതാവും കാണുമെന്ന പ്രതീക്ഷ അവസാനിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ മുഖം ഇരുണ്ടു. ചുറ്റുമുള്ളവർ കേൾക്കും എന്നോർക്കാതെ ജീവിതത്തിലാദ്യമായി ഡോക്ടർ ഒരു പച്ചത്തെറി തുപ്പി. സൂളാമോൻ, ഓൻ്റെ ഒലക്കോട്ടിലെ ക്യാബിനറ്റ് മണ്ണാങ്കട്ടി. കാറുകളും പോലീസ് വണ്ടികളും പന്തലിനെ വലം വെച്ച് പുറത്തേക്ക് കുതിച്ചു. നാല് വരികളിലായിട്ടാണ് രോഗികൾ ക്യൂ നിന്നത്. ദേവയാനിയുടെ ഊഴമെത്തിയപ്പോൾ ചെറുപ്പക്കാരനായ മലയാളി ഡോക്ടർ ചോദിച്ചു, കുട്ടിയുടെ പേര് പറയൂ. പരീക്ഷിത്. ഡോക്ടർ കൗതുകത്തോടെ മുഖമുയർത്തി. അമ്മയുടെ പേര്? അപ്രതീക്ഷിതമായ ചോദ്യത്തിനു മുമ്പിൽ അവൾ പതറി. ഒരു നിമിഷത്തിന് ശേഷം അവൾ പറഞ്ഞു, ദേവയാനി. അച്ഛൻ? നീലകണ്ഠൻ. സ്ഥലം? ജടധാരിമല, സ്വർഗ, എൻ മകജൈ.